എആർഎൻ ന്യൂസ് സെന്ററിൽ നിന്നും വാർത്തകളുമായി ഫസ്ലോ. ഈ മാസം 18 രാജ്യവ്യാപകമായി 4 മണിക്കൂർ ട്രെയിൻ തടയുമെന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചു. February 12 മുതൽ രാജസ്ഥാനിൽ ടോൾ പിരിവ് അനുവദിക്കില്ലെന്നും കർഷക സംഘടനകളുടെ പ്രഖ്യാപനമുണ്ട്. പ്രശ്നപരിഹാരത്തിന് കർഷകർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക്സഭയിൽ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് കർഷകർ പുതിയ സമര പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകരാണ് 2 മാസത്തിലേറെയായി ഡൽഹിയുടെ അതിർത്തികളിൽ സമരം തുടരുന്നത്. 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കാതെ സമരം അവസാനിപ്പിക്കില്ലെന്നാണ് കർഷകരുടെ നിലപാട്. പ്രശ്നപരിഹാരത്തിനായി കേന്ദ്ര സർക്കാരുമായി കർഷക സംഘടനകൾ ഇതുവരെ നടത്തിയ ചർച്ചകളെല്ലാം തന്നെ പരാജയപ്പെട്ടിരുന്നു. അതേസമയം കാർഷിക സമരം തെറ്റിദ്ധാരണ മൂലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നും പാർലമെന്റിൽ പറഞ്ഞു. സമരം ചെയ്യുന്ന കർഷകരോട് ആദരവുണ്ട്. കാർഷിക രംഗം വർഷങ്ങളായി പ്രതിസന്ധി നേരിടുന്നു. അത് പരിഹരിക്കാനുള്ള ആത്മാർത്ഥ ശ്രമം ആണ് തന്റെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതെന്നും പ്രധാനമന്ത്രി ഇന്ന് ലോക്സഭയിൽ പറഞ്ഞു. കർഷക സമരത്തിന്റെ ശൈലി സമര ജീവികളുടേതാണെന്ന പരാമർശം പ്രധാനമന്ത്രി ഇന്നും പാർലമെന്റിൽ ആവർത്തിച്ചു. ദക്ഷിണ പസഫിക് സമുദ്രത്തിൽ അനുഭവപ്പെട്ട ഭൂകമ്പത്തെ തുടർന്ന് സുനാമി സ്ഥിരീകരിച്ചതായി ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. റിക്ടർ സ്കെയിലിൽ 7.7 രേഖപ്പെടുത്തിയ ഭൂചലനമാണ് അനുഭവപ്പെട്ടത്. ഓസ്ട്രേലിയയുടെ പ്രധാന ഭൂപ്രദേശത്തിന് 550 കിലോമീറ്റർ കിഴക്ക് സ്ഥിതിചെയ്യുന്ന ലോഡ്ഹാവ് ദ്വീപിന് ഭീഷണിയുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. സുനാമി തിരകൾ തീരത്തേക്ക് അടുക്കുകയാണെന്നും മുന്നറിയിപ്പിലുണ്ട്. ഓസ്ട്രേലിയയ്ക്ക് പുറമെ ന്യൂസിലാന്റ്, ന്യൂ കാലിഡോണിയ, ഫിജി എന്നിവിടങ്ങളിലും സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വയനാട് മെഡിക്കൽ കോളേജ് മാനന്തവാടിയിൽ നിർമ്മിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. മാനന്തവാടിക്കടുത്ത് ബോയ്സ് ടൌണിലെ സർക്കാർ ഭൂമിയിലാണ് പുതിയ മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക. കെട്ടിട നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ മാനന്തവാടിയിലെ ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജായി പ്രവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. യുഎഇയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 157,514 പേർക്ക് കൂടി കോവിഡ് വാക്സിൻ വിതരണം ചെയ്തു. രാജ്യത്ത് 3,539 പോസിറ്റീവ് കേസാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം 2,993 പേരുടെ അസുഖം ഭേദമായിട്ടുണ്ട്. 9 പേർ കൂടി മരിക്കുമ്പോൾ യുഎയിലെ കോവിഡ് മരണസംഖ്യ 956 ആയി ഉയർന്നിട്ടുണ്ട്. കാസർകോട്ടെ ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി റിമാൻഡിലായിരുന്ന മുസ്ലിം ലീഗ് നേതാവും എംഎൽഎയുമായ MC ഖമറുദ്ദീന് എല്ലാ കേസിലും ജാമ്യം കിട്ടി. ഇതോടെ കണ്ണൂർ സെൻട്രൽ ജയിൽ കഴിയുന്ന MLA പുറത്തിറങ്ങാൻ വഴിയൊരുങ്ങുകയാണ്. 6 വഞ്ചനാ കേസുകളിലാണ് ഹോസ്ദുർഗ് മജിസ്ട്രേറ്റ് കോടതി ഇന്ന് ജാമ്യം നൽകിയിട്ടുള്ളത്. വിവിധ നിക്ഷേപകരുടെ പരാതിയിൽ 142 കേസാണ് MLA പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വാളയാറിൽ നിരാഹാര സമരമിരുന്ന പൊമ്പിളിയോരുമൈ സമര നേതാവ് ഗോമതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 5 ദിവസമായി നിരാഹാരമിരിക്കുന്ന ഗോമതിയുടെ ആരോഗ്യനില മോശമായ സാഹചര്യത്തിലാണിത്. വാളയാർ പെൺകുട്ടികൾക്ക് നീതി തേടിയാണ് ഗോമതിയുടെ സമരം. വാളയാർ കേസ് അട്ടിമറിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാവശ്യപ്പെട്ട് വാളയാർ പെൺകുട്ടികളുടെ അമ്മ 15 ദിവസമായി സത്യാഗ്രഹ പന്തലിൽ കഴിയുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിനു മുമ്പേ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് പെൺകുട്ടികളുടെ മാതാവ് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഇന്ന് 5,980 പേരാണ് കോവിഡ് പോസിറ്റീവായിട്ടുള്ളത്. 7.47 ആണ് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 96 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 5,457 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു. 386 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 41 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഇന്ന് എറണാകുളത്ത് 811, കൊല്ലം 689, കോഴിക്കോട് 652, കോട്ടയം 575, പത്തനംതിട്ട 571, തൃശൂർ 540, തിരുവനന്തപുരം 455, മലപ്പുറം 421, ആലപ്പുഴ 411, കണ്ണൂരിൽ 213, വയനാട് 201, പാലക്കാട് 191, ഇടുക്കി 179, കാസർഗോഡ് 71 എന്നിങ്ങനെയാണ് കോവിഡ് ബാധിതരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്. 18 പേർ കൂടി മരിച്ചു. യുഎയിലെ കോവിഡ് മരണസംഖ്യ 3,920 ഉയർന്നു. 5,745 പേരുടെ അസുഖം ഭേദമാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സർവേ പ്രകാരം ഏറ്റവും കുറവ് രോഗവ്യാപനം സംഭവിച്ചിട്ടുള്ളത് കേരളത്തിലാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രോഗം വന്നു പോയിട്ടുള്ളവരുടെ ദേശീയ ശരാശരി 1,220 എന്ന കണക്കിലാണ്. അതേസമയം കേരളത്തിൽ 1,000 പേരിൽ 116 പേർക്ക് മാത്രമാണ് ഇതുവരെ രോഗം ബാധിച്ചിട്ടുള്ളത്. രോഗം വന്നിട്ടില്ലാത്ത ആളുകൾക്ക് രോഗബാധയ്ക്ക് സാധ്യത കൂടുതലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ കോവിഡ് കേസിന്റെ എണ്ണം കൂടി നിൽക്കുന്നത് കേസുകൾ റിപ്പോർട്ട് ചെയ്യാനുള്ള മെച്ചപ്പെട്ട സംവിധാനം ഉള്ളതിനാലാണെന്നും മുഖ്യമന്ത്രി പറയുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് രൂപീകരിച്ചതിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി MSP കേന്ദ്രീകരിച്ച് കേരള പോലീസ് ഫുട്ബോൾ അക്കാദമി രൂപീകരിക്കുന്നു. പ്രതിഭാശാലികളായ കുട്ടികൾ കണ്ടെത്തി മികച്ച പരിശീലനം ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. ഫുട്ബോൾ താരവും പോലീസ് സേനയുടെ തന്നെ ഭാഗവുമായ IM വിജയനെ ഫുട്ബോൾ അക്കാദമിയുടെ ഡയറക്ടറായി നിയമിക്കാനാണ് നീക്കം. ഓസ്കാർ പുരസ്കാരത്തിനായുള്ള ഷോർട്ട് ലിസ്റ്റിൽ നിന്നും മലയാള സിനിമ ജെല്ലിക്കെട്ട് പുറത്തായി. അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് തെരഞ്ഞെടുത്ത 15 സിനിമകളിൽ ജെല്ലിക്കെട്ട് ഇല്ല. വിദേശ ഭാഷാ വിഭാഗത്തിൽ 93 സിനിമകളാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാനായി മത്സരിച്ചിരുന്നത്. ഇതിൽ ടുണീഷ്യ, ഐവറി കോസ്റ്റ്, തായ്വാൻ, ബോസ്നിയ, ഗ്വാട്ടിമാല, ഇറാൻ, ഹോങ്കോങ്, ചെക്ക് റിപ്പബ്ലിക്, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സിനിമകൾ ആണ് വിദേശ ഭാഷാ വിഭാഗത്തിൽ അന്തിമ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതേസമയം ലൈവ് ആക്ഷൻ ഷോർട്ട് ഫിലിം പട്ടികയിൽ ഇന്ത്യൻ സിനിമ ബിട്ടു ഇടം പിടിച്ചു. വനിതാ ചലച്ചിത്ര പ്രവർത്തകരുടെ കൂട്ടായ്മ ഇന്ത്യൻ ഫിലിം റൈസിംഗ് അവതരിപ്പിക്കുന്ന ബിട്ടു സംവിധാനം ചെയ്തിട്ടുള്ളത് കരിഷ്മ ദേവ് ദുബെയാണ്. 93-ാമത് അക്കാദമി അവാർഡുകളിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിലേക്കായിരുന്നു ജെല്ലിക്കെട്ട് മത്സരിക്കാൻ ഒരുങ്ങിയത്. 93 രാജ്യങ്ങളിലുള്ള സിനിമകൾ ആണ് ഈ വിഭാഗത്തിൽ നേരത്തെ യോഗ്യത നേടിയിരുന്നത്. രാജ്യാന്തര ചലച്ചിത്ര അവാർഡുകൾ അടക്കം നിരവധി പുരസ്കാരങ്ങൾ ആണ് ജെല്ലിക്കെട്ട് നേരത്തെ നേടിയിട്ടുള്ളത്. സ്വവർഗാനുരാഗിയാണ് എന്ന കാരണത്താൽ ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നത് തെറ്റാണെന്ന് അലഹബാദ് ഹൈക്കോടതി ഉത്തരവിട്ടു. ലൈംഗിക ചായ്വ് എന്നത് ഒരാളുടെ സ്വകാര്യതയാണ്. സ്വകാര്യത സംരക്ഷണം മൌലിക അവകാശമാണെന്ന് അലഹബാദ് ഹൈക്കോടതി ഓർമ്മപ്പെടുത്തി. ഉത്തർപ്രദേശിലെ ബുലന്ദ്ഹറിൽ ഹോംഗാർഡിനെ പിരിച്ചുവിട്ടതുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതിയുടെ ഇടപെടൽ. സ്വവർഗാനുരാഗിയാണ് എന്ന കാരണത്താൽ ഹോംഗാർഡിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടത് ഹൈക്കോടതി തടഞ്ഞു. ജോലിയിൽ തിരിച്ചെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. തന്റെ പങ്കാളിയുമൊത്തുള്ള വീഡിയോ പുറത്തായതിനെ തുടർന്ന് ഹോംഗാർഡിനെ ജോലിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. അധാർമികമായ ലൈംഗിക പ്രവൃത്തിയിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് പുറത്താക്കിയെന്നായിരുന്നു ജില്ലാ കമാൻഡന്റിന്റെ വിശദീകരണം. എന്നാൽ സുപ്രീംകോടതി വിധിയെ മറികടന്നുകൊണ്ടുള്ളതാണ് പിരിച്ചുവിടൽ നടപടിയെന്ന് അലഹബാദ് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ജംഷഡ്പൂർ FC എതിരില്ലാത്ത ഒരു ഗോളിന് ചെന്നൈയിൻ FC പരാജയപ്പെടുത്തി. ഈ വിജയത്തോടെ ജംഷഡ്പൂർ പോയിന്റ് പട്ടികയിൽ 6-ാം സ്ഥാനത്തേക്ക് ഉയർന്നു. ചെന്നൈയിൻ 8-ാം സ്ഥാനത്താണുള്ളത്. ചെന്നൈയിൻ കഴിഞ്ഞ 5 മത്സരങ്ങളിലും ജയിച്ചിട്ടില്ല. ഈ വിജയത്തോടെ ജംഷഡ്പൂരിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാവുകയാണ്. ആദ്യപാദ മത്സരത്തിൽ ചെന്നൈയിൻ 1-2 ഗോളിന് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിയതായിരുന്നു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. കൂടുതൽ വാർത്തകൾ നാളെ രാവിലെ 7 മണിക്ക്.